ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം. യഹൂദ രാഷ്ട്രം. രണ്ട് പുത്രന്മാരുടെ ഉപമയെ തുടർന്ന് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ കർത്താവ് പറഞ്ഞു. ഒന്നിൽ അനുസരണയുടെ പ്രാധാന്യത്തെപ്പറ്റി ക്രിസ്തു യഹൂദ ഗുരുക്കന്മാരോട് പറയുകയുണ്ടായി. ഇസ്രായേലിന്മേൽ ദൈവം നൽകിയിരുന്ന വിലപ്പെട്ട അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് മറ്റതിൽ അവൻ പ്രതിപാദിച്ചു. അവരുടെ അനുസരണ ദൈവം ആവശ്യപ്പെടുന്നതായി രണ്ടിലും കർത്താവ് പ്രസ്താവിച്ചു. അനുസരണയിൽ കൂടെ അവർ പൂർത്തീകരിക്കേണ്ടതായ ദൈവോദ്ദേശത്തിൻ്റെ മഹത്വത്തെ അവൻ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ദൈവീയ പദ്ധതി നിറവേറ്റുന്നതിൽ പരാജയപ്പെടുക നിമിത്തം മുഴുവരാഷ്ട്രത്തിന്മേലും വരേണ്ടിയിരുന്ന അനുഗ്രഹം നഷ്ടമാക്കിക്കൊണ്ട് എപ്രകാരം അവർ നാശം വിളിച്ചു വരുത്തുന്നുവെന്ന് അവൻ ഭാവിയെ മറച്ചിരുന്ന തിരശീല മാറ്റിക്കൊണ്ട് കാണിച്ചു കൊടുത്തു. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അതിനു വേലികെട്ടി അതിൽ ചക്ക് കുഴിച്ചിട്ടു ഗോപുരം പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്തേക്ക് പോയി. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഒരു വിവരണത്തെക്കുറിച്ചും പ്രവാചകനായ യെശയ്യാവ് ഇപ്രകാരം പറയുന്നു: ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലികെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു. ഒരു ചക്കും ഇട്ടു മുന്തിരിങ്ങ കായ്ക്കും എന്ന് അവൻ കാത്തിരുന്നു. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ മരുഭൂമിയിൽ ഒരു സ്ഥലം കണ്ടെത്തുന്നു. നല്ലൊരു ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ അതിനു ചുറ്റും വേലികെട്ടി കിളച്ച് കല്ലുകളെല്ലാം മാറ്റി മേൽത്തരമായ മുന്തിരിവള്ളി നടന്നു. അതുവരെയും കൃഷി ഒന്നും ചെയ്തിട്ടില്ലാതിരുന്ന ആ പ്രദേശം തൻ്റെ ശ്രദ്ധയേറിയ അധ്വാനത്തിൻ്റെ പ്രതിഫലം നൽകി തന്നെ ആദരിക്കുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നു. അപ്രകാരം ക്രിസ്തുവിനാൽ ഉപദേശവും പരിശീലനവും പ്രാപിക്കുന്നതിനു വേണ്ടി ഈ ലോകത്തിൽ ഒരു കൂട്ടം ജനത്തെ ദൈവം തിരഞ്ഞെടുത്തു. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അവൻ്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരും ആകുന്നു എന്ന് പ്രവാചകൻ പറയുന്നു. യെശയ്യാവ് 5:7. തൻ്റെ വിലയേറിയ നന്മ കൊണ്ട് അവൻ ഈ ജനത്തെ അനുഗ്രഹിക്കുകയും വലിയ പദവി അവർക്ക് നൽകുകയും ചെയ്തു. തങ്ങളുടെ ഫലം കൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് അവൻ കാത്തിരുന്നു. തൻ്റെ രാജ്യത്തിൻ്റെ തത്വങ്ങൾ അവർ ലോകത്തിന് വെളിപ്പെടുത്തണമായിരുന്നു. വീണുപോയ ദുഷ്ടലോകത്തിൽ അവൻ ദൈവസ്വഭാവം പ്രതിഫലിപ്പിക്കണമായിരുന്നു. ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം എന്ന നിലയിൽ ലോകജാതികളുടേതിൽ നിന്ന് വ്യത്യസ്തമായ ഫലം അവർ പുറപ്പെടുവിക്കേണ്ടതായിരുന്നു. തിന്മ പ്രവൃത്തികൾക്കായി വിഗ്രഹാരാധികളായ ലോകജനം തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. കുറ്റകൃത്യങ്ങളും ക്രൂരതയും അത്യാഗ്രഹവും പീഡിപ്പിക്കലും മറ്റു ഹീനപ്രവൃത്തികളും നിയന്ത്രണമില്ലാതെ അവർ ചെയ്തിരുന്നു. അധപ്പതനത്തിൻ്റെയും അതിക്രമങ്ങളുടെയും യാതനകളുടെയും ഫലങ്ങൾ ചീത്തവൃക്ഷത്തിൽ നിന്ന് പുറപ്പെട്ടു. ദൈവം നട്ട മുന്തിരിവള്ളിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഫലം പുറപ്പെടേണ്ടതായിരുന്നു. ദൈവിക സ്വഭാവം മോശയ്ക്ക് വെളിപ്പെട്ട വിധം പ്രതിനിധീകരിക്കുന്നതിനുള്ള ശ്രേഷ്ഠ പദവി യഹൂദ ജനത്തിൻ്റെ മേൽ ഉണ്ടായിരുന്നു. നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നുള്ള മോശയുടെ പ്രാർത്ഥനയ്ക്കുത്തരമായി ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കും എന്ന് വാഗ്ദത്തം ചെയ്തു. പുറപ്പാട് 33:18-19. യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, 1,000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. പുറപ്പാട് 34:6-7. തൻ്റെ ജനത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ച ഫലവും ഇതുതന്നെയായിരുന്നു. തങ്ങളുടെ സ്വഭാവശുദ്ധിയിലും ജീവിതത്തിൻ്റെ പരിശുദ്ധിയിലും കൃപ, ദയ, അനുകമ്പ എന്നിവയിലും കൂടെ അവർ യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് കാണിക്കണമായിരുന്നു. സങ്കീർത്തനം 19:7. യഹൂദ ജനത്തിൽ കൂടെ തൻ്റെ വിലപ്പെട്ട അനുഗ്രഹങ്ങൾ മുഴുവലോകത്തിനും നൽകുകയെന്നത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. തൻ്റെ സ്വർഗീയ പ്രകാശം ലോകമെങ്ങും വിളങ്ങുന്നതിന് യഹൂദ ജനം വഴിയൊരുക്കണമായിരുന്നു. ഹീനകൃത്യങ്ങളിൽ ഏർപ്പെടുക നിമിത്തം ലോകരാഷ്ട്രങ്ങൾക്ക് ദൈവിക പരിജ്ഞാനം നഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ടും ദൈവം തൻ്റെ കൃപയിൽ അവരെ ഉന്മൂലനം ചെയ്തിരുന്നില്ല. തൻ്റെ സഭയിൽ കൂടെ അവർ അവനെ ഗ്രഹിച്ചറിയണമെന്ന് അവൻ ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ ധാർമ്മിക പ്രതിച്ഛായ തൻ്റെ ജനത്തിന് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നതുകൊണ്ട് അവരിൽ കൂടെ അത് മറ്റു മനുഷ്യരിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് ദൈവം ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഈ ലക്ഷ്യം നിറവേറുന്നതിനു വേണ്ടിയാണ് ദൈവം അബ്രഹാമിനെ വിഗ്രഹാരാധികളായിരുന്ന തൻ്റെ ബന്ധുജനങ്ങളിൽ നിന്നും വേർതിരിച്ച് കനാൻ നാട്ടിൽ താമസിക്കുവാൻ വിളിച്ചത്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് ദൈവം അവനോട് പറഞ്ഞു. ഉൽപ്പത്തി 12:2. ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങൾ ദുഷ്ടത നിറഞ്ഞ മിസ്രൈമിലെങ്ങും പ്രകീർത്തിക്കപ്പെടുന്നതിന് അബ്രഹാമിന്റെ സന്തതിയായ യാക്കോബും കുടുംബാംഗങ്ങളും കൊണ്ടുവരപ്പെട്ടു. സകല മിസ്രൈമിരുടെയും ജീവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള യോസെഫിന്റെ ഉദ്ദേശശുദ്ധിയും അത്ഭുത പ്രവർത്തനങ്ങളും ക്രിസ്തുവിന്റെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നു. മോശയും മറ്റനേകരും ദൈവത്തിന്റെ സാക്ഷികളായിരുന്നു. മിസ്രൈമിൽ നിന്നും ഇസ്രായേലിനെ തിരികെ കൊണ്ടുവന്നപ്പോഴും ദൈവം തന്റെ ശക്തിയും കൃപയും പ്രകടമാക്കി. അടിമത്തത്തിൽ നിന്നുള്ള അവരുടെ അത്ഭുത വിടുതലും മരുഭൂ പ്രയാണഘട്ടത്തിലുള്ള ദൈവിക പ്രവൃത്തികളും അവരുടെ സ്വന്ത പ്രയോജനത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല, ചുറ്റുപാടുമുള്ള രാഷ്ട്രങ്ങൾക്ക് ഈ പ്രവൃത്തികൾ ഗുണപാഠങ്ങളായിരിക്കേണ്ടതായിരുന്നു. സർവവിധ മാനുഷിക അധികാരത്തിനും ശ്രേഷ്ഠതയ്ക്കും അതീതമായി ദൈവം ഉന്നതനാണെന്ന് അവൻ വെളിപ്പെടുത്തി. പ്രകൃതിശക്തിയുടെ മേലും അതിനെ ആരാധിക്കുന്നതിൽ അഗ്രഗണ്യരായിരിക്കുന്നവരുടെ മേലും ദൈവശക്തിയുടെ മഹത്വം ഉന്നതമായിരിക്കുന്നുവെന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തന്റെ ജനത്തിനു വേണ്ടി അവൻ പ്രവർത്തിച്ചു. അന്ത്യകാലത്ത് ഭൂമിമേൽ അവൻ നടകൊള്ളുവാനിരിക്കുന്നതുപോലെ അഹംഭാവികളുടെ ദേശമായ മിസ്രയീമിൽ അവൻ നടകൊണ്ടു. അഗ്നിജ്വാല, കൊടുങ്കാറ്റ്, ഭൂകമ്പം, മരണം എന്നിവ കൊണ്ട് ഉന്നതനായ ഞാനാകുന്നവൻ ഞാൻ എന്നവൻ തന്റെ ജനത്തെ വീണ്ടെടുത്തു. അടിമദേശത്തുനിന്ന് അവരെ പുറപ്പെടുവിച്ചു. അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയും ഉള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടെ അവൻ അവരെ വഴിനടത്തി. ആവർത്തനം 8:15. തീക്കൽ പാറയിൽ നിന്ന് അവൻ അവരെ കുടിപ്പിച്ചു. സ്വർഗീയ ധാന്യം അവർക്ക് തിന്മാൻ കൊടുത്തു. സങ്കീർത്തനം 78:24. അതിന്റെ കാരണം മോശ ഇപ്രകാരം പറയുന്നു: യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവുമാകുന്നു. താൻ അവനെ മരുഭൂമിയിലും ഓളികേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണിപോലെ അവനെ സൂക്ഷിച്ചു. കഴുകൻ തന്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുംപോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്തു, തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി, അവനോടുകൂടെ അന്യദൈവം ഉണ്ടായിരുന്നില്ല. ആവർത്തനം 32:9-12. അത്യുന്നതന്റെ നിഴലിൽ അവർ വസിക്കേണ്ടതിന് അവൻ അവരെ കൊണ്ടുവന്നു. മരുഭൂ പ്രയാണത്തിൽ ഇസ്രായേൽ മക്കളുടെ നായകൻ ക്രിസ്തു തന്നെയായിരുന്നു. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും മറഞ്ഞിരുന്നുകൊണ്ട് അവൻ അവർക്ക് വഴികാട്ടിയായിരുന്നു. മരുഭൂമിയിൽ നശിച്ചു പോകാതെ അവൻ അവരെ സംരക്ഷിച്ചു. വാഗ്ദത്ത നാട്ടിൽ അവരെ കൊണ്ടുവന്നു. ദൈവത്തെ അറിയാത്ത രാഷ്ട്രങ്ങൾ കാണുകെ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടമായും തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ സ്വന്തം ജനമായും അവൻ ഇസ്രായേലിനെ ഉറപ്പിച്ചു. ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഈ ജനത്തിന്റെ പക്കൽ ഏൽപ്പിച്ചുകൊടുത്തു. സത്യത്തിന്റെയും നീതിയുടെയും വിശുദ്ധിയുടെയും നിത്യതത്വങ്ങളായ തന്റെ കൽപ്പനകൾ കൊണ്ട് അവൻ അവർക്ക് ചുറ്റും വേലികെട്ടി. ഈ തത്വങ്ങൾ അനുസരിക്കുന്നതിലായിരുന്നു അവരുടെ സുരക്ഷിതത്വം. കാരണം പാപപ്രകൃതിയിൽ മുഴുകി തങ്ങളെ നശിപ്പിക്കുന്നതിൽ നിന്ന് അത് അവരെ രക്ഷിക്കുമായിരുന്നു. മുന്തിരിത്തോട്ടത്തിന്റെ ഗോപുരമായി ദേശമധ്യേ ദൈവം തന്റെ വിശുദ്ധ മന്ദിരം സ്ഥാപിച്ചു. അവരുടെ ഗുരു ക്രിസ്തു തന്നെയായിരുന്നു. മരുഭൂമിയിൽ അവരോടൊപ്പമായിരുന്നതുപോലെ തുടർന്നും അവൻ അവരുടെ വഴികാട്ടിയും ഗുരുവുമായിരിക്കേണ്ടതായിരുന്നു. സമാഗമന കൂടാരത്തിലും വിശുദ്ധ മന്ദിരത്തിലും കൃപാസനത്തിനു മുകളിലും അവന്റെ വിശുദ്ധ മഹത്വം പരിലസിച്ചിരുന്നു. അവർക്കു വേണ്ടി അവൻ തന്റെ സ്നേഹത്തിന്റെയും ദീർഘക്ഷമയുടെയും മഹിമ തുടർച്ചയായി വെളിപ്പെടുത്തിയിരുന്നു. തന്റെ ജനമായ ഇസ്രായേലിനെ ഒരു പുകഴ്ചയും മഹത്വവുമാക്കി തീർക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അവർക്കാവശ്യമായ ആത്മീയ നന്മകളെല്ലാം നൽകുകയും ചെയ്തു. തന്റെ പ്രതിനിധികളായി മാറുവാൻ ആവശ്യമായ സ്വഭാവ രൂപീകരണത്തിനുള്ള യാതൊന്നും തന്നെ അവരിൽ നിന്നും മാറ്റിവെച്ചില്ല. ദൈവകൽപ്പനയോടുള്ള അവരുടെ അനുസരണം ലോകരാഷ്ട്രങ്ങളുടെ മധ്യേ അവരെ ആശ്ചര്യകരമായ അഭിവൃദ്ധിയിലേക്ക് നയിക്കുമായിരുന്നു. സകലവിധ കൗശലപ്പണികളിലും നിപുണതയും ജ്ഞാനവും നൽകിയ ദൈവം അവരുടെ ഗുരുവായി തുടരുകയും തന്റെ കൽപ്പനകൾ അവർ അനുസരിക്കുന്നതിനൊപ്പം അവരെ ഉന്നതിയിലേക്ക് വഴി നടത്തുകയും ചെയ്യുമായിരുന്നു. അനുസരണ കാട്ടിയിരുന്നെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളെ ബാധിച്ചിരുന്ന വ്യാധികളിൽ നിന്ന് അവർ കാക്കപ്പെടുകയും ബുദ്ധിസാമർഥ്യവും ഊർജ്ജസ്വലതയും കൊണ്ട് അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. അവരുടെ ഉയർച്ചയിലെല്ലാം ദൈവമഹത്വവും ശക്തിയും പ്രൗഢിയും പ്രകടമാകുമായിരുന്നു. രാജകുമാരന്മാരും പുരോഹിതന്മാരുമുള്ള ഒരു രാജ്യമായി അവർ നിലനിൽക്കുമായിരുന്നു. ലോകത്തിലെ പരമോന്നത രാഷ്ട്രമായി തീരുന്നതിനുള്ള അവസരങ്ങളെല്ലാം ദൈവം അവർക്ക് നൽകിയിരുന്നു. ദൈവോദ്ദേശം വളരെ വ്യക്തമായി ക്രിസ്തു മോശ മുഖാന്തരം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അവരുടെ പുരോഗതിയുടെ പശ്ചാത്തലം വിവരിക്കുകയും ചെയ്തിരുന്നു. അവൻ ഇപ്രകാരം അരുളി ചെയ്തു: നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമാക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നതുകൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്നും വീണ്ടെടുത്തത്. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പരിപാലിക്കുന്നു. ആകയാൽ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ചു നടക്കണം. നിങ്ങൾ ഈ വിധികൾ കേട്ടു പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമവും ദയയും നിനക്കായിട്ടു പാലിക്കും. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും. അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നീ സകല ജാതികളിലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. യഹോവ സകല രോഗവും നിങ്ങൾ നിന്ന് അകറ്റിക്കളയും. നീ അറിഞ്ഞിരിക്കുന്ന മിസ്രയീമരുടെ ദുർവ്യാധികളിൽ ഒന്നും അവൻ നിന്റെ മേൽ വരുത്താതെ നിന്നെ ദ്വേഷിക്കുന്ന എല്ലാവർക്കും അവയെ കൊടുക്കും. ആവർത്തനം 7:6-9, 11-15. അവർ ദൈവകൽപ്പന പ്രമാണിക്കുകയാണെങ്കിൽ മേൽത്തരമായ കോതമ്പും പാറയിൽ നിന്നുള്ള തേനും കൊണ്ട് അവരെ പോഷിപ്പിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. ദീർഘായുസ്സുകൊണ്ട് അവർക്ക് തൃപ്തി വരുത്തുകയും തൻ്റെ രക്ഷയെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ദൈവത്തോടുള്ള അനുസരണക്കേട് നിമിത്തം ആദാമിനും ഹവ്വായ്ക്കും ഏദൻ തോട്ടം നഷ്ടമാകുകയും പാപം ഹേതുവായി ഭൂമി ശപിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ ദൈവജനം തൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ അവരുടെ ദേശം ഫലപുഷ്ടിയിലും മനോഹാരിതയിലും പുനരുദ്ധരിക്കപ്പെടുമായിരുന്നു. ഭൂമി ഫലപ്രദമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ദൈവം അവർക്ക് കൊടുത്തു. അത് പൂർത്തീകരിക്കുന്നതിൽ അവർ ദൈവത്തോട് സഹകരിക്കണമായിരുന്നു. അപ്രകാരം അവരുടെ മുഴുദേശവും ദൈവിക നിയന്ത്രണത്തിൽ ആധ്യാത്മിക സത്യത്തിൻ്റെ സാധന പാഠം ആകണമായിരുന്നു. പ്രകൃതി നിയമങ്ങൾക്ക് അനുസൃതമായി ഭൂമി അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതുപോലെ തൻ്റെ ധാർമ്മിക കൽപ്പനകൾക്ക് അനുസൃതമായി മനുഷ്യഹൃദയങ്ങൾ ദൈവസ്വഭാവത്തിൻ്റെ സവിശേഷതകൾ പ്രതിഫലിപ്പിക്കണമായിരുന്നു. ജീവനുള്ള ദൈവത്തെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരുടെ ശ്രേഷ്ഠത ജാതികൾ പോലും മനസ്സിലാക്കുമായിരുന്നു. മോശ ഇപ്രകാരം പറയുകയുണ്ടായി: നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു. അവയെ പ്രമാണിച്ചു നടപ്പിൻ. ഇതുതന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത്. അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നതുപോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ? ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠജാതി ഏതുള്ളൂ? ആവർത്തനം 4:5-8. അവർക്ക് നൽകുവാൻ ദൈവം തീരുമാനിച്ച പ്രദേശങ്ങളെല്ലാം ഇസ്രായേൽ മക്കൾ കൈവശമാക്കേണ്ടതായിരുന്നു. സത്യദൈവ ആരാധനയും ശുശ്രൂഷയും ഉപേക്ഷിച്ചു കളഞ്ഞ ജാതികളെയെല്ലാം ഒഴിവാക്കേണ്ടതുണ്ടായിരുന്നു. ഇസ്രായേലിൽ കൂടെ ദൈവസ്വഭാവം സകല മനുഷ്യർക്കും വെളിപ്പെട്ടു കിട്ടുകയും അവരെല്ലാം തങ്കലേക്ക് മടങ്ങി വരികയും വേണമെന്നായിരുന്നു ദൈവോദ്ദേശം. സുവിശേഷവിളി മുഴു ലോകത്തിനും കൊടുക്കേണ്ടതായിരുന്നു. യാഗശുശ്രൂഷകളിൽ അടങ്ങിയിരിക്കുന്ന ഉപദേശങ്ങളിലൂടെ ലോകജനതയുടെ മുമ്പിൽ ക്രിസ്തു ഉയർത്തപ്പെടുകയും തങ്കലേക്ക് നോക്കുന്നവർ ജീവിക്കുകയും വേണമായിരുന്നു. കനാന്യക്കാരിയായ രാഹവിനെയും മോവാബക്കാരിയായ രൂത്തിനെയും പോലെ വിഗ്രഹാരാധന വിട്ടുതിരിഞ്ഞ് സത്യദൈവത്തെ ആരാധിക്കുന്നതിന് കടന്നുവരുന്നവരെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ കൂട്ടത്തിൽ ചേരേണ്ടതായിരുന്നു. ഇസ്രായേൽ എണ്ണത്തിൽ പെരുകുന്തോറും തങ്ങളുടെ അതിരുകൾ വിസ്താരമാക്കുകയും അവരുടെ സാമ്രാജ്യം ലോകമെങ്ങും വ്യാപിക്കുകയും വേണമായിരുന്നു. സകല മനുഷ്യരും ദൈവത്തിൻ്റെ കരുണയുള്ള ഭരണത്തിൻ കീഴിൽ വരണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. സന്തോഷവും സമാധാനവും കൊണ്ട് ഭൂമി നിറയപ്പെടണം എന്നതായിരുന്നു ദൈവഹിതം. സന്തോഷം അനുഭവിപ്പാൻ അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. സ്വർഗീയ സമാധാനത്താൽ മനുഷ്യഹൃദയങ്ങൾ നിറയ്ക്കുന്നതിന് കർത്താവ് ആകാംക്ഷാഭരിതനാണ്. ഭൗമിക ഭവനങ്ങൾ ശ്രേഷ്ഠമേറിയ സ്വർഗീയ ഭവനത്തിൻ്റെ മാതൃകയായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇസ്രായേൽ ദൈവഹിതം നിറവേറ്റിയില്ല. ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിവള്ളിയുടെ തൈയായി തീർന്നത് എങ്ങനെ? യിരെമ്യാവ് 2:21. ഇസ്രായേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളി ആകുന്നു, അവൻ തനിക്കായി തന്നെ ഫലം കായ്ക്കുന്നു. ഹോശേയ 10:1. ആകയാൽ യെരുശലേം നിവാസികളും യഹൂദ പുരുഷന്മാരും ആയുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പിൻ. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്തു ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറെ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? ആകയാൽ വരുവിൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചുകളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിലിടിച്ചുകളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരയും മുള്ളും അതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്യരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. ഞാൻ ന്യായത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ അന്യായം. നീതിക്കായി നോക്കിയിരുന്നു, എന്നാൽ ഇതാ ഭീതി. യെശയ്യാവ് 5:3-7. അവിശ്വസ്തയുടെ ഫലം എന്താണെന്ന് കർത്താവ് മോശ മുഖാന്തരം തൻ്റെ ജനത്തിന് കാണിച്ചു കൊടുത്തിരുന്നു. ദൈവിക നിയമങ്ങൾ നിഷേധിച്ചത് നിമിത്തം അവർ തൻ്റെ ജീവനിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയും അവരുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങൾ വരുന്നതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിപ്പാനും നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും നിന്റെ ദൈവമായ യഹോവയെ നീ മറന്നു എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചുകൊള്ളേണം. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കുകയും അന്യദൈവങ്ങളെ പിന്തുടർന്ന് അവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് സാക്ഷീകരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് നിങ്ങൾ കേൾക്കാതിരുന്നത് കൊണ്ട് യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുന്ന ജാതികളെ പോലെ തന്നെ നിങ്ങളും നശിച്ചു പോകും. ആവർത്തനം 8:11-14, 17:19-20. യഹൂദ ജനം ഈ മുന്നറിയിപ്പ് ചെവിക്കൊണ്ടില്ല. അവർ ദൈവത്തെ മറക്കുകയും തൻ്റെ പ്രതിനിധികളെന്ന ഉന്നത പദവി അഗണ്യമാക്കുകയും ചെയ്തു. അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ലോകത്തിന് അനുഗ്രഹമായി തീർന്നില്ല. അവരുടെ അവസരങ്ങളെല്ലാം സ്വന്തം മഹത്വത്തിന് വിനിയോഗിച്ചു. അവരിൽ നിന്ന് ദൈവം ആഗ്രഹിച്ച സേവനത്തെ അവർ കൊള്ള ചെയ്തു. മതകർമ്മങ്ങളിൽ വഴി കാണിക്കേണ്ടതിനും സഹജീവികളുടെ മുമ്പിൽ ഒരു വിശുദ്ധ മാതൃകയായിരിക്കേണ്ടതിനുമുള്ള പദവിയെയും അവർ തോൽപ്പിച്ചു കളഞ്ഞു. ജലപ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന ഭൂവാസികളെ പോലെ അവർ തങ്ങളുടെ ദുഷ്ടഹൃദയങ്ങളിലെ സങ്കല്പങ്ങളെ അനുഗമിച്ചു. യഹോവയുടെ മന്ദിരം യഹോവയുടെ മന്ദിരം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കി. യിരെമ്യാവ് 7:4. അതേസമയം അവർ ദൈവസ്വഭാവത്തെ തെറ്റായി പ്രതിനിധീകരിക്കുകയും തിരുനാമത്തെ അപമാനിക്കുകയും തിരുനിവാസത്തെ മലിനമാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മുന്തിരിത്തോട്ടത്തിന് കാവലേൽപ്പിക്കപ്പെട്ടവർ അവിശ്വസ്തരായി മാറി. പുരോഹിതന്മാരും ഉപദേഷ്ടാക്കളും ജനമധ്യേ വിശ്വസ്തരല്ലാതായി തീർന്നു. ദൈവകൃപയും നന്മയും തങ്ങളുടെ മുമ്പിൽ അവർ സൂക്ഷിച്ചിരുന്നില്ല. ദൈവം ആവശ്യപ്പെട്ടിരുന്ന അവരുടെ സ്നേഹവും ശുശ്രൂഷയും അവർ തിരസ്കരിച്ചു. ഈ കാവൽക്കാർ തങ്ങളുടെ സ്വന്തം മഹത്വമാണ് അന്വേഷിച്ചിരുന്നത്. മുന്തിരിത്തോട്ടത്തിന്റെ ഫലത്തിൽ അഭിമാനിക്കുവാൻ അവർ ആഗ്രഹിച്ചു. തങ്ങളിലേക്ക് തന്നെ ശ്രദ്ധ തിരിയപ്പെടുന്നതിനും അഭിനന്ദനങ്ങൾ ലഭിക്കുന്നതിനും അവർ അഭ്യസിച്ചുകൊണ്ടിരുന്നു. ഇപ്രകാരമുള്ള ഇസ്രായേൽ നേതാക്കളുടെ കുറ്റം ഒരു സാധാരണ പാവിയുടെ കുറ്റം പോലെ ആയിരുന്നില്ല. ദൈവത്തോടുള്ള അതീവ ഗൗരവമേറിയ കടപ്പാട് ഈ മനുഷ്യരുടെ മേൽ ഉണ്ടായിരുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പഠിപ്പിക്കുവാൻ അവർ പ്രതിജ്ഞയെടുക്കുകയും തങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ കർശനമായ അനുസരണ നടപ്പാക്കുവാൻ വിളിക്കപ്പെടുകയും ചെയ്തവരായിരുന്നു. അതിനു പകരം അവർ തിരുവചനത്തെ കോട്ടിക്കളയുകയായിരുന്നു. ജനത്തിന്റെ മേൽ അവർ ഭാരമേറിയ ചുവടുകൾ വയ്ക്കുകയും ജീവിതത്തിന്റെ ഓരോ പടിയിലും കർമാചാരങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. റബ്ബിമാർ സ്ഥാപിച്ച ആചാരക്രമങ്ങൾ നിറവേറ്റുവാൻ കഴിയാതിരുന്ന ജനം അസ്വസ്ഥരായി തകർന്നുകൊണ്ടിരുന്നു. മാനുഷിക കൽപ്പനകൾ അനുസരിക്കുന്നത് അസാധ്യമെന്ന് കണ്ട അവർ ദൈവിക കൽപ്പനകൾ അനുസരിക്കുന്നതിലും അശ്രദ്ധരായി മാറി. ദൈവമാണ് മുന്തിരിത്തോട്ടത്തിന്റെ ഉടമയെന്നും അവർക്ക് ലഭിച്ചിട്ടുള്ളതെല്ലാം ദൈവത്തിനു വേണ്ടി വിനിയോഗിക്കേണ്ടത് പരമേൽപ്പിക്കപ്പെട്ടതാണെന്ന് തന്റെ ജനത്തെ ദൈവം പഠിപ്പിച്ചിരുന്നു. പക്ഷേ ദൈവത്തിന്റെ സമ്പത്താണ് തങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള പരിശുദ്ധി പുരോഹിതന്മാരും ഉപദേഷ്ടാക്കന്മാരും കാത്തു സംരക്ഷിച്ചില്ല. ദൈവവേലയുടെ പുരോഗതിക്കായി ഏൽപ്പിക്കപ്പെട്ടിരുന്ന നിധിയിൽ നിന്ന് അവർ നിരന്തരം കൊള്ള ചെയ്തുകൊണ്ടേയിരുന്നു. ജാതികൾ പോലും നിന്ദിക്കത്തക്കവണ്ണം ദുരാഗ്രഹികളും ദുർമോഹികളുമായി അവർ മാറിയിരുന്നു. ദൈവസ്വഭാവത്തെയും തിരുരാജ്യ നിയമങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്യത്തക്കവണ്ണം ലോകജാതികൾക്ക് അവസരം നൽകപ്പെട്ടു. ഒരു പിതാവിന്റെ ഹൃദയത്തോടുകൂടെ ദൈവം തന്റെ ജനത്തോട് സഹിച്ചുകൊണ്ടിരുന്നു. അവർക്ക് നൽകിക്കൊണ്ടിരുന്നതും അവരിൽ നിന്ന് എടുത്തുമാറ്റപ്പെട്ടിരുന്നതുമായ കൃപകളിൽ കൂടെ ദൈവം അവരോട് യാചിച്ചുകൊണ്ടിരുന്നു. ദീർഘക്ഷമയോടുകൂടെ തങ്ങളുടെ പാപങ്ങളെ ദൈവം അവരുടെ മുമ്പിൽ തുറന്നു കാട്ടുകയും അവരത് അംഗീകരിക്കുന്നതിന് വേണ്ടി സഹിഷ്ണുതയോടെ അവൻ കാത്തിരിക്കുകയും ചെയ്തു. മുന്തിരിത്തോട്ടത്തിന്റെ സൂക്ഷിപ്പുകാരെ ദൈവീയ വഴികളിൽ ബോധവാന്മാരാക്കേണ്ടതിന് പ്രവാചകന്മാരെയും ദൂതവാഹകരെയും അയക്കുകയുണ്ടായി. എന്നാൽ അവരെ സ്വാഗതം ചെയ്യുന്നതിന് പകരം ശത്രുക്കളായി പരിഗണിച്ചു. സൂക്ഷിപ്പുകാർ അവരെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തു. ദൈവം വീണ്ടും മറ്റു പല ദൂതവാഹകരെയും അയച്ചുവെങ്കിലും അവർക്കെല്ലാം ആദ്യത്തേതുപോലുള്ള അനുഭവം തന്നെ ഉണ്ടായി. സൂക്ഷിപ്പുകാർ അവരെ വെറുക്കുന്നതിന് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അന്തിമമായി എന്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തന്റെ പുത്രനെ അയച്ചു. അവനോടും എതിർത്ത് നിൽക്കുവാൻ തീരുമാനിച്ച കുടിയാന്മാർ ഇപ്രകാരം ഒരുമിച്ചുകൂടി പറഞ്ഞു, ഇവൻ അവകാശി, വരുവിൻ നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക, അപ്പോൾ നമുക്ക് മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തി വേണ്ടുവോളം ആനന്ദിക്കാം എന്നവർ പറഞ്ഞു. യഹൂദ നേതാക്കന്മാർ ദൈവത്തെ സ്നേഹിച്ചിരുന്നില്ല. ആയതിനാൽ അവർ അവനിൽ നിന്ന് അന്യപ്പെട്ടു പോവുകയും താൻ അയച്ച ദാസന്മാരെ തള്ളിക്കളയുകയും ചെയ്തു. ദൈവത്തിന്റെ പ്രിയപുത്രനായ ക്രിസ്തു മുന്തിരിത്തോട്ടത്തിന്റെ അവകാശികളുടെ ഉടമസ്ഥത സ്ഥാപിക്കുന്നതിന് വേണ്ടി കടന്നുവന്നു. പക്ഷേ ഈ മനുഷ്യൻ തങ്ങളെ ഭരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടിയാന്മാർ ഈർഷ്യയോടെ അവനോട് പെരുമാറി. ക്രിസ്തുവിന്റെ സ്വഭാവ സൗന്ദര്യത്തിൽ അവർ അസൂയ പൂണ്ടു. അവന്റെ ഉപദേശരീതികൾ അവരുടേതിലും ശ്രേഷ്ഠമായിരുന്നതിനാൽ തന്റെ വിജയത്തെ അവർ ഭയന്നു. അവരുടെ കപടനാട്യം തുറന്നുകാട്ടിയും തങ്ങളുടെ പ്രവർത്തന ശൈലിയുടെ അനന്തരഫലം വിശദീകരിച്ചുകൊണ്ട് യേശു ശക്തിയായി എതിർവാദം നടത്തി. ഇത് അവരെ ഭ്രാന്ത് പിടിപ്പിച്ചു. ഈ ശാസനയിൽ അവർ രോഷം പൂണ്ടു. ക്രിസ്തു പ്രതിഫലിപ്പിച്ച നീതിയുടെ ഉന്നത മാനദണ്ഡത്തെ അവർ വെറുത്തു. അവന്റെ ഉപദേശം തങ്ങളുടെ സ്വാർത്ഥതയെ തുറന്നു കാട്ടുകയാണെന്ന് കണ്ട അവർ അവനെ കൊല്ലുവാൻ തന്നെ ദൃഢനിശ്ചയം ചെയ്തു. വിശ്വസ്തത, ജീവിതവിശുദ്ധി, ആത്മീയ ഔന്നിത്യം തുടങ്ങിയവയിലുള്ള അവന്റെ മാതൃകയെ അവർ വെറുത്തു. അവന്റെ മുഴുവീവിതവും അവരുടെ സ്വാർത്ഥതയ്ക്കുള്ള ശാസനയായിരുന്നു. അനുസരിച്ച് നിത്യജീവൻ പ്രാപിക്കുക അല്ലെങ്കിൽ അനുസരണക്കേടിൽ നിത്യമരണം അനുഭവിക്കുക എന്നുള്ള അവസാനത്തെ പരിശോധന ഉണ്ടായപ്പോൾ ഇസ്രായേലിന്റെ പരിശുദ്ധനെ അവർ തള്ളിക്കളഞ്ഞു. ക്രിസ്തുവിനും ബറബാസിനും മധ്യയുള്ള തെരഞ്ഞെടുപ്പിന്റെ വിളിയുണ്ടായപ്പോൾ ബറബാസിനെ വിട്ടുതരിക എന്ന് എല്ലാവരും കൂടെ നിലവിളിച്ചു. ലൂക്കോസ് 23:18. എന്നാൽ ക്രിസ്തു എന്ന യേശുവിന് എന്ത് ചെയ്യേണ്ടു എന്ന് പീലാത്തോസ് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. മത്തായി 27:22. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചതിന് ഞങ്ങൾക്ക് കൈസറല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് പുരോഹിതന്മാരും മൂപ്പന്മാരും ഉത്തരം പറഞ്ഞു. യോഹന്നാൻ 19:15. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പീലാത്തോസ് കൈ കഴുകിയപ്പോൾ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്നും പുരോഹിതന്മാർ അജ്ഞരായ പുരുഷാരത്തോടൊത്ത് ചേർന്ന് വികാരാവേശത്തോടെ പ്രഖ്യാപിച്ചു. മത്തായി 27:24-25. യഹൂദ മൂപ്പന്മാരുടെ തിരഞ്ഞെടുപ്പ് ഇങ്ങനെയായിരുന്നു. സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ യോഹനാൻ കണ്ടതും ആർക്കും തന്നെ തുറക്കുവാൻ സാധ്യമല്ലാതിരുന്നതുമായ പുസ്തകത്തിൽ അവരുടെ തീരുമാനം എഴുതപ്പെട്ടു. യഹൂദ ഗോത്രത്തിലെ സിംഹം ആ പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിക്കുന്ന ദിവസം അവരുടെ മുമ്പിൽ ഈ തീരുമാനം അതിന്റെ ഭീകരാവസ്ഥയിൽ കാണപ്പെടും. തങ്ങൾ ദൈവത്തിന്റെ പ്രിയന്മാരും ദൈവസഭയെന്ന് പുകഴ്ച പ്രാപിച്ചവരുമാണെന്ന ആശയം യഹൂദ ജനത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ സന്തതിയാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് അവർ തങ്ങളുടെ അഭിവൃദ്ധിയിൽ അഹങ്കരിച്ച് ആകാശത്തെയും ഭൂമിയെയും വെല്ലുവിളിച്ചു. പക്ഷേ അവരുടെ അവിശ്വസത നിമിത്തം സ്വർഗീയ ശിക്ഷാവിധിക്കും ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയ്ക്കും അവർ ഒരുങ്ങുകയായിരുന്നു. മുന്തിരിത്തോട്ടത്തിന്റെ ഉപമയിൽ പുരോഹിതന്മാരുടെ ഏറ്റവും ഹീനമായ ദുഷ്ടപ്രവൃത്തി അവരുടെ മുമ്പിൽ വിവരിച്ച ശേഷം യേശു ഒരു ചോദ്യം അവരോട് ചോദിച്ചു. ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്തു ചെയ്യും? അതിതാൽപര്യത്തോടെ ഈ ഉപമ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പുരോഹിതന്മാർ അതിനോട് തങ്ങൾക്കുള്ള ബന്ധം ആലോചിക്കാതെ ജനങ്ങളോടൊത്തുചേർന്ന് ഇങ്ങനെ ഉത്തരം പറഞ്ഞു. അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കും. അവർ തന്നെ അവരുടെ നാശത്തെക്കുറിച്ച് ഓർമ്മിക്കാതെ പറഞ്ഞു കഴിഞ്ഞു. യേശു അവരെ നോക്കി. അവന്റെ സൂക്ഷ്മമായ നോട്ടം അവരുടെ ഹൃദയരഹസ്യങ്ങളിലേക്ക് പതിക്കുന്നതായി അവർ മനസ്സിലാക്കി. അവന്റെ ദിവ്യത്വം അതുല്യശക്തിയായി അവരുടെ മുമ്പിൽ പ്രകാശിച്ചു. കുടിയാന്മാരിൽ തങ്ങളുടെ തന്നെ ചിത്രം അവർ ദർശിച്ചു. ദൈവശിക്ഷയെക്കുറിച്ച് അവർ അനിയന്ത്രിതമായി പ്രഖ്യാപിച്ചു. ഭക്ത്യാദരവോടും ഹൃദയഭാരത്തോടും കൂടെ ക്രിസ്തു വീണ്ടും ഇപ്രകാരം പറഞ്ഞു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും. യഹൂദജനം ക്രിസ്തുവിനെ സ്വീകരിച്ചിരുന്നെങ്കിൽ അവരുടെ മേൽ വരാനിരുന്ന നാശം ഒഴിവാക്കപ്പെടുമായിരുന്നു. എന്നാൽ അസൂയയും പകയും അതിന് അവരെ അനുവദിച്ചില്ല. നസ്രായനായ യേശുവിനെ അവർ മശിഹയായി സ്വീകരിക്കുകയില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ലോത്തിന്റെ വെളിച്ചത്തെ അവർ ഉപേക്ഷിച്ചു കളഞ്ഞതുകൊണ്ട് അർദ്ധരാത്രിയിലെ കൂരിരുട്ട് പോലെയുള്ള അന്ധകാരത്തിൽ അവർ വലയം ചെയ്യപ്പെട്ടു. വിധിക്കപ്പെട്ടിരുന്ന നാശം യഹൂദ രാഷ്ട്രത്തിന്മേൽ വന്നുപെട്ടു. നിയന്ത്രണമില്ലാത്ത തീവ്രവികാരങ്ങൾ അവരുടെ നാശത്തിന് വഴിതെളിച്ചു. അന്ധമായ കോപാഗ്നിയിൽ അവർ അന്യോന്യം നശിപ്പിച്ചു. അവരുടെ മത്സരം, മർക്കടമുഷ്ടി, അഹംഭാവം എന്നിവ റോമൻ സൈന്യത്തിന്റെ ഉഗ്രകോപം അവരുടെ മേൽ വരുവാൻ കാരണമാക്കി. യെരുശലേം നശിപ്പിക്കപ്പെട്ടു. ദൈവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ നാലുപാടും ചിതറിക്കിടന്നു. അതിന്റെ അടിസ്ഥാനം വയൽ പോലെ ഉഴുതുമറിക്കപ്പെട്ടു. യഹൂദയിലെ കുഞ്ഞുങ്ങൾ അതിദാരുണമാംവിധം നാശമടഞ്ഞു. വിജാതീയ രാഷ്ട്രങ്ങളിൽ അടിമകളായി ലക്ഷോപലക്ഷം പേർ വിൽക്കപ്പെട്ടു. ഒരു രാഷ്ട്രമെന്ന നിലയിൽ യഹൂദന്മാർ ദൈവഹിതം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു. അവരിൽ നിന്നും മുന്തിരിത്തോട്ടത്തെ എടുത്തുമാറ്റി. തങ്ങൾ നിസ്സാരമായി തള്ളിയ വലിയ വേലയും അവഗണിച്ച് തള്ളിയ പദവിയും മറ്റുള്ളവരിലേക്ക് മാറ്റപ്പെട്ടു. ഇന്നത്തെ സഭ. മുന്തിരിത്തോട്ടത്തിന്റെ ഉപമ പ്രതിനിധീകരിക്കുന്നത് യഹൂദ രാഷ്ട്രത്തെ മാത്രമല്ല, അതിൽ നിന്ന് നമുക്കും ഒരു പാഠമുണ്ട്. ഈ തലമുറയിലെ സഭയുടെ മേൽ ദൈവം വലിയ പദവികളും അനുഗ്രഹങ്ങളും പകർന്നിരിക്കുന്നു. അപ്രകാരം പ്രതിഫലവും അതിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. അതിശ്രേഷ്ഠമായി വില കൊടുത്ത് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ആ മറുവിലയുടെ ശ്രേഷ്ഠത മാത്രമാണ് അതിൻ്റെ വലിയ പ്രതിഫലം നമ്മിൽ അങ്കുരിപ്പിക്കുന്നത്. ദൈവപുത്രന്റെ കണ്ണുനീരും ജീവരക്തവും വീണു നനഞ്ഞ ഈ ഭൂമി പറുദീസയുടെ വിലപ്പെട്ട ഫലങ്ങൾ പുറപ്പെടുവിക്കണം. ദൈവജനത്തിന്റെ ജീവിതത്തിൽ തന്റെ വചനത്തിലെ സത്യങ്ങൾ, അവയുടെ മഹത്വവും ശ്രേഷ്ഠതയും പ്രകടമാക്കണം. തന്റെ ജനത്തിൽ കൂടെ അവന്റെ സ്വഭാവവും ദൈവരാജ്യത്തിന്റെ തത്വങ്ങളും പ്രകടമാക്കുവാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നു. ദൈവിക പ്രവൃത്തികൾക്ക് എതിർപ്രവർത്തനം നടത്തുന്നതിന് സാത്താൻ അവസരം പാർത്തുകൊണ്ട് തന്റെ സ്വന്തം തത്വങ്ങളെ സ്വീകരിക്കുവാൻ നിരന്തരം മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം മതിഭ്രമം പിടിപ്പെട്ടവരാണെന്ന് അവൻ ചിത്രീകരിക്കുന്നു. സഹോദരന്മാരെ കുറ്റം ചുമത്തുന്നവനായ അവൻ നീതി പ്രവർത്തിക്കുന്നവർക്കെതിരെ തന്റെ കുറ്റാരോപണ ശക്തി പ്രയോഗിക്കുന്നു. തന്റെ ജനം ശരിയായ തത്വങ്ങൾ അനുസരിക്കുന്നതിന്റെ അനന്തരഫലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരിൽ കൂടെ സാത്താന്റെ ആരോപണങ്ങളെ നേരിടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ക്രിസ്ത്യാനികളായ ഓരോ വ്യക്തിയിലും, കുടുംബത്തിലും സഭയിലും മാത്രമല്ല, ദൈവിക സേവനത്തിനായി സ്ഥാപിച്ചിരിക്കുന്ന ഓരോ സ്ഥാപനത്തിലും കൂടെ ഈ തത്വങ്ങൾ വെളിപ്പെട്ടു വരേണ്ടതാണ്. ഇവയെല്ലാം ലോകത്തിനു വേണ്ടി ചെയ്യാവുന്നതിൻ്റെ അടയാളങ്ങളാകേണ്ടതാണ്. ഇതൊക്കെ സുവിശേഷ സത്യങ്ങളുടെ രക്ഷണശക്തിയുടെ പ്രതീകങ്ങളാകണം. മനുഷ്യവർഗത്തിനു വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ഇതൊക്കെയും സഹായകമാകണം. തങ്ങളുടെ പ്രൗഢഗംഭീര ദൈവാലയത്തിലും മതാചാരങ്ങളിലും യഹൂദ നേതാക്കന്മാർ അഭിമാനം കൊണ്ടിരുന്നു. എന്നാൽ നീതി, കരുണ, ദൈവസ്നേഹം എന്നിവ അവരിൽ കാണുവാനുണ്ടായിരുന്നില്ല. ദൈവാലയ മഹത്വവും ശുശ്രൂഷയിലെ പകിട്ടും അവരെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ പര്യാപ്തമായവയല്ലായിരുന്നു. ദൈവസന്നിധിയിൽ വിലയേറിയത് അവർക്കില്ലായിരുന്നു. തകർന്നും നുറുങ്ങിയുമുള്ള ആത്മാവിന്റെ വിനയശീലത്തോടുകൂടിയ യാഗം അവർ തിരുസന്നിധിയിൽ അർപ്പിച്ചിരുന്നില്ല. ദൈവരാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ നഷ്ടമായപ്പോഴാണ് ശുശ്രൂഷകൾ എണ്ണത്തിൽ പെരുകി അധിക ചെലവായി മാറിയത്. സ്വഭാവ രൂപീകരണത്തിന് സ്ഥാനമില്ലാതെ വരികയും ആത്മാവിന്റെ അലങ്കാരം അദൃശ്യമാകുകയും ദൈവികമായ ലാളിത്യം മാഞ്ഞുപോകുകയും ചെയ്യുമ്പോഴാണ് പ്രൗഢഗംഭീരങ്ങളായ പള്ളിക്കെട്ടിടങ്ങളും ആഡംബരപൂർണമായ അലങ്കാരങ്ങളും കർമാചാരങ്ങളും കൊണ്ട് അഹങ്കാരവും ബാഹ്യമോടിയും പ്രദർശിപ്പിക്കേണ്ടി വരുന്നത്. ഇതിലൊന്നും ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നില്ല. ആചാരകർമാദികളും കപടനാഠ്യവും ബാഹ്യമോടികളും നിറഞ്ഞിരിക്കുന്ന പരിഷ്കൃത മതം ദൈവത്തിന് സ്വീകാര്യമല്ല. അതിന്റെ ശുശ്രൂഷാദികളിൽ സ്വർഗീയ ദൂതഗണം ശ്രദ്ധിക്കുന്നുമില്ല. സഭ ദൈവദൃഷ്ടിയിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. അതിനെ അവൻ വിലമതിക്കുന്നത് ബാഹ്യമേന്മകളിലല്ല, പ്രത്യുത ലോകത്തിൽ നിന്ന് അതിനെ വേർതിരിച്ചു കാണിക്കുന്ന അതിന്റെ നിർമ്മലതയും പരിശുദ്ധിയും നിമിത്തമാണ്. ക്രിസ്തുവിനെ ഗ്രഹിച്ചറിയുന്നതിലുള്ള സഭാംഗങ്ങളുടെ വളർച്ചയുടെയും ആത്മീയ അനുഭവങ്ങളിലുള്ള അവരുടെ പുരോഗതിയുടെയും അടിസ്ഥാനത്തിൽ ദൈവം സഭയെ അളക്കുന്നു. സഭയായ തന്റെ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് വിശുദ്ധിയുടെയും നിസ്വാർത്ഥതയുടെയും ഫലങ്ങൾക്കായി ക്രിസ്തു വിശന്ന് കാത്തിരിക്കുന്നു. സ്നേഹത്തിന്റെയും നന്മയുടെയും തത്വങ്ങൾ അതിൽ കാണപ്പെടുന്നുണ്ടോ എന്ന് അവൻ നോക്കുന്നു. ക്രിസ്തുവിന്റെ പ്രതിനിധികളായിരിക്കുന്നവരിൽ വെളിപ്പെടുന്ന ശീലങ്ങളുടെയും സ്വഭാവത്തിന്റെയും സൗന്ദര്യത്തോട് ഉപമിക്കുവാൻ സകലവിധ സുകുമാരകലകളുടെയും സൗന്ദര്യം മതിയാവുന്നതല്ല. വിശ്വാസിയുടെ ആത്മാവിനെ വലയം ചെയ്തിരിക്കുന്ന കൃപയുടെ അന്തരീക്ഷവും മനസ്സിലും ഹൃദയത്തിലുമുള്ള പരിശുദ്ധാത്മ പ്രവർത്തനമാണ് അവനെ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യമായി മാറ്റുന്നതും അവന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവത്തെ സഹായിക്കുന്നതും. ഒരു സഭാകൂട്ടായ്മയിൽ എല്ലാവരും ആ പ്രദേശത്ത് ഏറ്റവും ദരിദ്രരായിരുന്നേക്കാം. ബാഹ്യമായ ആകർഷകങ്ങളൊന്നും അവരിൽ ഇല്ലാതെയും ഇരുന്നേക്കാം. എന്നാലും ക്രിസ്തുവിന്റെ സ്വഭാവതത്വങ്ങൾ ആ വിശ്വാസികളിൽ പ്രകടമാവുകയാണെങ്കിൽ അവന്റെ സന്തോഷം അവരുടെ ആത്മാക്കളിൽ ഉണ്ടാകും. അവരുടെ ആരാധനയിൽ ദൂതന്മാർ സന്നിഹിതരാകും. അവരുടെ നന്ദി നിറഞ്ഞ ഹൃദയങ്ങളിൽ നിന്ന് സ്തോത്രങ്ങളും സ്തുതികളും ദൈവസന്നിധിയിൽ സൗരഭ്യവാസനയായി കരയേറും. തന്റെ നന്മകളെയും ശക്തിയെയും കുറിച്ച് വർണ്ണിച്ചു പറയുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. സ്തുതി സ്തോത്രങ്ങളിൽ കൂടെ ദൈവം മഹത്വപ്പെടുന്നു. സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് കർത്താവ് പ്രസ്താവിച്ചിരിക്കുന്നു. സങ്കീർത്തനം 50:23. മരുഭൂയാത്ര മധ്യേ ഇസ്രായേൽ ജനം പവിത്ര ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ദൈവിക കൽപ്പനകളും വാഗ്ദത്തങ്ങളും കീർത്തനങ്ങളാക്കി പരദേശ പ്രയാണ മധ്യേ അവർ പാടിക്കൊണ്ടിരുന്നു. കനാൻ നാട്ടിൽ കടന്നതിനു ശേഷവും അവരുടെ വിശുദ്ധ പെരുന്നാളുകളിൽ അവർ ഒരുമിച്ച് കൂടി വരുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതക്രിയകളെ ഓർമ്മിക്കുകയും തിരുനാമത്തിന് സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. തന്റെ ജനത്തിന്റെ മുഴുജീവിതവും സ്തുതി സ്തോത്രങ്ങളുടെ ജീവിതമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അപ്രകാരം തന്റെ വഴി ഭൂമിയിലും തന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയിക്കേണ്ടതിന് തന്നെ. സങ്കീർത്തനം 67:2. ഇന്നും ഇപ്രകാരം തന്നെ ആയിരിക്കേണ്ടതാണ്. ലോകമനുഷ്യർ മിഥ്യാദേവന്മാരെ ആരാധിക്കുന്നു. അവരുടെ മിഥ്യാപൂജയിൽ നിന്ന് അവർ മനം തിരിയേണ്ടത് തങ്ങളുടെ വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് കളയുവാനുള്ള ആഹ്വാനം ശ്രവിച്ചുകൊണ്ടല്ല, അതിനേക്കാളും ശ്രേഷ്ഠമായ ഒന്ന് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം. ദൈവത്തിന്റെ നന്മ എല്ലായിടവും അറിയപ്പെടണം. അതുകൊണ്ട് നിങ്ങൾ എന്റെ സാക്ഷികളെന്ന് യഹോവയുടെ അരുളപ്പാട്, ഞാൻ ദൈവം തന്നെ. യെശയ്യാവ് 43:12. നാം അതിമഹത്തായ വീണ്ടെടുപ്പിൻ പദ്ധതിയെ ബഹുമാനിക്കണമെന്നും ദൈവമക്കളെന്നുള്ള നമ്മുടെ പദവിയെ തിരിച്ചറിയണമെന്നും നന്ദിയോടുകൂടെ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് തിരുമുമ്പിൽ അനുസരണയോടെ നിലകൊള്ളണമെന്നും കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദിനംതോറും സന്തോഷത്തോടും ജീവിതത്തിന്റെ പുതുക്കത്തോടും കൂടെ നാം അവനെ ശുശ്രൂഷ ചെയ്യണമെന്ന് അവൻ ആശിക്കുന്നു. അവൻ നമുക്കായി കരുതുകയാൽ നമ്മുടെ സകല ചിന്താകുലവും തന്റെ മേൽ ഇട്ടുകൊള്ളുവാൻ നമുക്ക് അനുവാദമുള്ളതിനാലും നമ്മുടെ പേരുകൾ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനാലും ഹൃദയങ്ങളിൽ നിറഞ്ഞു തുള്ളുമ്പുന്ന സ്തോത്രാർപ്പണം നമ്മിൽ നിന്ന് അവൻ ആഗ്രഹിക്കുന്നു. നാം ദൈവത്തിന്റെ അവകാശമായതുകൊണ്ടും ക്രിസ്തുവിന്റെ നീതി തന്റെ വിശുദ്ധന്മാരുടെ ശുഭ്രവസ്ത്രമായതുകൊണ്ടും നമ്മുടെ രക്ഷകന്റെ അതിവേഗത്തിലുള്ള വീണ്ടും വരവിന്റെ ഭാഗ്യകരമായ പ്രത്യാശ നമുക്കുള്ളതുകൊണ്ടും നാം ആനന്ദിക്കുന്നതിന് അവൻ ആജ്ഞാപിക്കുന്നു. പ്രാർത്ഥന എന്ന പോലെ ഹൃദയംഗമായ ആത്മാർത്ഥതയോടും പൂർണ്ണതയോടും കൂടെ ദൈവത്തെ സ്തുതിക്കുന്നതും നമ്മുടെ ചുമതലയാണ്. നാശത്തിൽ വീണുപോയ മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ അത്ഭുത സ്നേഹത്തെ നാം ആദരിക്കുന്നുവെന്നും തന്റെ അനന്തമായ പരിപൂർണതയിൽ നിന്ന് വിപുലമായ അനുഗ്രഹങ്ങൾ നാം പ്രതീക്ഷിക്കുന്നുവെന്നും നമ്മൾ ലോകമുമ്പാകെയും സകല സ്വർഗീയവാസികളുടെയും മധ്യേ വെളിപ്പെടുത്തേണ്ടതാണ്. എല്ലാറ്റിലും ഉപരിയായി ഈ വിലപ്പെട്ട അധ്യായങ്ങൾ നമ്മുടെ അനുഭവത്തിൽ കൂടെ പ്രകടമാക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക വർഷം ഉണ്ടാകുമ്പോൾ ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും നാം ഓർക്കുകയും തന്റെ മക്കൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തനങ്ങൾ വിചിന്തനം ചെയ്യുകയും ചെയ്തുകൊണ്ട് കർത്താവിലുള്ള നമ്മുടെ ആനന്ദവും തനിക്ക് വേണ്ടിയുള്ള നമ്മുടെ സേവനവും വർദ്ധിപ്പിക്കും. ഈ അനുഭവങ്ങൾ സാത്താന്റെ ശക്തിയെ പുറം തിരിയുമാറാക്കും. പിറുപിറുപ്പിന്റെയും പരാതിപ്പെടലിന്റെയും ആത്മാവിനെ അത് പുറന്തള്ളുകയും പരീക്ഷകൻ ഓടിപ്പോവുകയും ചെയ്യും. ഭൂവാസികളെ സ്വർഗീയ ഭവനത്തിന് യോഗ്യത ഉള്ളവരാക്കി തീർക്കുന്ന സ്വഭാവ സവിശേഷതകൾ അവരുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കും. ഇപ്രകാരമുള്ളൊരു സാക്ഷ്യത്തിന് മറ്റുള്ളവരുടെ മേൽ വളരെ സ്വാധീനമുണ്ട്. മനുഷ്യരെ ക്രിസ്തുവിനു വേണ്ടി നേടുന്നതിന് ഇതിനേക്കാളും വലിയ മാർഗങ്ങളൊന്നും തന്നെ അവലംബിക്കുവാനില്ല. ദൈവിക ശുശ്രൂഷയിൽ പങ്കുചേർന്നും നമ്മുടെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് ദൈവനാമ മഹത്വത്തിനായി പ്രവർത്തിച്ചുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്. ദൈവം തരുന്ന ദാനങ്ങൾ നാം മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് തന്റെ സ്വഭാവം നമ്മൾ ലോകത്തിന് വെളിപ്പെടുത്തേണ്ടതാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഔദാര്യദാനങ്ങളും കാണിക്കകളും സമർപ്പിക്കുന്നത് ആരാധനയുടെ അതിപ്രധാന ഭാഗമായിരുന്നു. സകല വരുമാനത്തിന്റെയും പത്തുലെന്ന് ദൈവാലയ ശുശ്രൂഷകൾക്ക് വേണ്ടി കൊടുക്കണമെന്ന് ഇസ്രായേലരെ പഠിപ്പിച്ചിരുന്നു. ഇതുകൂടാതെ അവർ പാപയാഗങ്ങൾ, സ്വമേധാദാനങ്ങൾ, സ്തോത്രയാഗങ്ങൾ എന്നിവയും അർപ്പിക്കണമായിരുന്നു. അന്നത്തെ സുവിശേഷത്തിന്റെ ശുശ്രൂഷയെ പരിപോഷിപ്പിക്കുന്നതിന് ഇവയൊക്കെ ഉപയോഗിച്ചിരുന്നു. തന്റെ പുരാതന ജനത്തിൽ നിന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നതിലും അധികം ഇന്ന് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള അതിശ്രേഷ്ഠ പ്രവർത്തനം നിർവിഘ്നം തുടർന്നു പോകേണ്ടതുണ്ട്. ദശാംശം, കാണിക്കകൾ, ഔദാര്യദാനങ്ങൾ എന്നിവയിൽ കൂടെ ദൈവം ഈ പ്രവർത്തനത്തിന് സമ്പത്തൊരുക്കിയിരിക്കുന്നു. ഇപ്രകാരം സുവിശേഷത്തിന്റെ ശുശ്രൂഷ തുടർന്നു പോകണമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. ദശാംശം തന്റെ സ്വന്തമാണെന്ന് ദൈവം അവകാശപ്പെടുന്നു. പവിത്രമായ ഒരു മൂലധനമായി അതിനെ എക്കാലവും കാണേണ്ടതാണ്. ദൈവവേലയുടെ അഭിവൃദ്ധിക്കായി അത് ദൈവിക ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കേണ്ടതുമാണ്. നമ്മുടെ ഔദാര്യദാനങ്ങളും കാണിക്കകളും കൂടെ ദൈവം ചോദിക്കുന്നു. ഇതെല്ലാം തന്നെ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളവും എത്തിക്കുന്നതിനുള്ള ഉപാധികളായി സമർപ്പിക്കേണ്ടതാണ്. ദൈവിക സേവനത്തിൽ വ്യക്തിഗത ശുശ്രൂഷയും ഉൾപ്പെടുന്നു. ലോകത്തെ രക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ വ്യക്തിപരമായി നാമം ദൈവത്തോടൊത്ത് സഹകരിക്കേണ്ടതാണ്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ എന്നുള്ള ക്രിസ്തുവിന്റെ പ്രഖ്യാപനം തന്നെ അനുഗമിക്കുന്ന എല്ലാവരോടുമുള്ളതാണ്. മർക്കോസ് 16:15. ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നതിന് അഭിഷിക്തരായിരിക്കുന്ന എല്ലാവരും തങ്ങളുടെ സമസൃഷ്ടങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നതിന് അഭിഷേകം പ്രാപിച്ചിരിക്കുന്നവരാണ്. ക്രിസ്തുവിന്റെ ഹൃദയത്തിന് തുല്യമായി അവരുടെ ഹൃദയവും സ്പന്ദിക്കേണ്ടതാണ്. അവനിലുണ്ടായിരുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം അവരിലും കാണപ്പെടേണ്ടതാണ്. പ്രവർത്തനത്തിൽ എല്ലാവരും ഒരേ സ്ഥാനത്ത് യോജിച്ചവരല്ലെങ്കിലും ഓരോ വ്യക്തിക്കും ചെയ്യുവാനുള്ളൊരു വേല ഇതിലുണ്ട്. പുരാതന കാലങ്ങളിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരും തന്റെ താഴ്മയിലും ബുദ്ധിശക്തിയിലും മോശയും തന്റെ വിവിധങ്ങളായ കഴിവുകളിൽ യോശുവായും ദൈവിക ശുശ്രൂഷയിൽ പങ്കുചേർന്നവരായിരുന്നു. മിര്യാമിന്റെ സംഗീത പാഠവും ദിബോറയുടെ ധൈര്യവും ഭക്തിയും ഭർത്തൃമാതാവിനോടുള്ള രൂത്തിന്റെ സ്നേഹം, ശമുവേലിന്റെ അനുസരണയും വിശ്വസ്തതയും, ഏലിയാവിന്റെ ആത്മാർത്ഥത, എലീശായുടെ മൃദുലവും കീഴ്പ്പെടുത്തുന്നതുമായ സ്വാധീനം എന്നിവയെല്ലാം ഇന്നും ആവശ്യമാണ്. ഇപ്പോൾ ദൈവാനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നവരായ എല്ലാവരും യഥാർത്ഥ സേവനം ചെയ്തുകൊണ്ട് ദൈവത്തോട് ഉത്തരം പറയേണ്ടതുണ്ട്. ആത്മീയദാനങ്ങൾ ഓരോന്നും ദൈവത്തിന്റെ പുരോഗതിക്കും തിരുനാമ മഹത്വത്തിനും വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരും തങ്ങളുടെ ജീവിതത്തിൽ സുവിശേഷ സത്യവും അതിന്റെ രക്ഷണ ശക്തിയും പ്രകടിപ്പിക്കേണ്ടതാണ്. പൂർത്തീകരണത്തിന് വഴിയൊരുക്കാതെ ചെയ്യുന്നതിന് ദൈവം യാതൊന്നും തന്റെ ജനത്തോട് ആവശ്യപ്പെടുന്നില്ല. ദൈവം ആവശ്യപ്പെടുന്നതെല്ലാം ക്രിസ്തുവിന്റെ കൃപയിൽ ആശ്രയിച്ച് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ദൈവജനത്തിൽ കൂടെ സ്വർഗീയ ധനം മുഴുവൻ വെളിപ്പെടുത്തപ്പെടണം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും എന്ന് ക്രിസ്തു പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 15:8. മുഴുവോകവും തന്റെ മുന്തിരിത്തോട്ടമായി ദൈവം അവകാശപ്പെടുന്നു. ഇപ്പോഴത് ശത്രുവിന്റെ കൈക്കലാണെങ്കിലും അത് ദൈവത്തിൻ്റെതാണ്. സൃഷ്ടിപ്പ് മുഖാന്തരവും വീണ്ടെടുപ്പിൽ കൂടെയും അത് അവൻ്റെതാണ്. ക്രിസ്തുവിന്റെ യാഗം ലോകത്തിനു വേണ്ടിയായിരുന്നു. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. ആ ഒരൊറ്റ ദാനത്തിൽ കൂടെ മറ്റുള്ളതെല്ലാം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ദിനംതോറും മുഴുവോകവും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു. നന്ദി കെട്ട നമ്മുടെ വർഗത്തിന്റെ മേൽ പതിക്കുന്ന ഓരോ മഴത്തുള്ളിയും ഓരോ സൂര്യരശ്മിയും അതുപോലെ തന്നെ ഓരോ ഇലയും പൂവും ഫലവും ദൈവത്തിന്റെ ദീർഘക്ഷമയ്ക്കും മഹാസ്നേഹത്തിനും സാക്ഷ്യം വഹിക്കുന്നു. ആ മഹാദാതാവിനുള്ള പ്രതിഫലം എന്താണ്? ദൈവത്തിന്റെ അവകാശവാദങ്ങളോട് മനുഷ്യൻ എപ്രകാരം പ്രതികരിക്കുന്നു? മാനവരാശി തങ്ങളുടെ ജീവിത സേവനം ആർക്ക് സമർപ്പിച്ചിരിക്കുന്നു? അവർ മാമോനെ സേവിക്കുന്നു. ധനം, സ്ഥാനം, ഈ ലോക സന്തോഷം എന്നിവയാണ് അവരുടെ ലക്ഷ്യം. മനുഷ്യനെ മാത്രമല്ല ദൈവത്തെയും കൊള്ളയടിച്ച് അവർ ധനം സ്വരൂപിക്കുന്നു. ദൈവിക ദാനങ്ങൾ അവർ സ്വാർത്ഥതയുടെ സാക്ഷാത്കാരത്തിന് ഉപയോഗിക്കുന്നു. അവർക്ക് ലഭ്യമാകുന്നതെല്ലാം തങ്ങളുടെ അത്യാഗ്രഹത്തിനും സ്വാർത്ഥമോഹങ്ങളുടെ ആഹ്ലാദത്തിമർപ്പിനുമായി അവർ പ്രയോജനപ്പെടുത്തുന്നു. പുരാതന ഇസ്രായേലിന്മേൽ നാശം കൊണ്ടുവന്ന പാപം തന്നെയാണ് ഇന്നത്തെ ലോകത്തിൻ്റെയും പാപം. ദൈവത്തോടുള്ള നന്ദികേടും അവസരങ്ങളും അനുഗ്രഹങ്ങളും പാഴാക്കിയതും ദൈവിക ദാനങ്ങൾ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് മാത്രം വിനിയോഗിച്ചതുമെല്ലാം അവരുടെ മേൽ ദൈവകോപം കടന്നു വരുവാൻ വഴിതെളിച്ചു. ഇന്നത്തെ ലോകത്തിന്മേലും അവ വിനാശം വരുത്തുന്നു. ഒലിവുമലയിൽ നിന്നുകൊണ്ട് നഗരത്തെ നോക്കി ക്രിസ്തു കണ്ണുനീർ വാർത്തത് യെരുശലേമിനു വേണ്ടി മാത്രം ആയിരുന്നില്ല. യെരുശലേമിനുള്ള വിധിയിൽ അവൻ സമസ്ത ലോകത്തിൻ്റെയും നാശം ദർശിച്ചു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ലൂക്കോസ് 19:42. ഈ നാളിൽ നിന്റെ കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. കൃപയുടെയും അവസരത്തിൻ്റെയും സമയം തീർച്ചയായും അവസാനിക്കും. പ്രതികാരത്തിൻ്റെ മേഘപടലങ്ങൾ ഇരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നു. ദൈവകൃപയെ അവഗണിച്ചവരുടെ മേൽ അതിവേഗം സർവനാശം അനുഭവിക്കുവാൻ പോകുന്നു. എന്നിട്ടും ലോകം നിദ്രയിലാണ്. തങ്ങളുടെ സന്ദർശനകാലം ജനം അറിയുന്നില്ല. ഈ മൂർധന്യാവസ്ഥയിൽ സഭയെ എവിടെ കണ്ടുമുട്ടുന്നു? അതിൻ്റെ അംഗങ്ങൾ ദൈവത്തിൻ്റെ അവകാശവാദം നിറവേറ്റുന്നുണ്ടോ? ദൈവനിയോഗം അവർ പൂർത്തിയാക്കുകയും അവൻ്റെ സ്വഭാവം ലോകത്തിൽ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നുണ്ടോ? അന്ത്യകൃപാദൂതിൻ്റെ മുന്നറിയിപ്പിൻ സന്ദേശത്തിലേക്ക് അവർ തങ്ങളുടെ സമസൃഷ്ടങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ടോ? മനുഷ്യർ നാശത്തിൻ്റെ വക്കിലാണ്, പുരുഷാരങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്ര പേർ നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നവരായുണ്ട്. ലോകത്തിൻ്റെ വിധി തുലാസിൽ തൂങ്ങുന്നു. മാനവകുലത്തിന് ലഭിച്ചിട്ടുള്ളതിൽ അതിശ്രേഷ്ഠമായ സത്യം ലഭിച്ചിരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവർ പോലും ഇതിൽ ഭാരപ്പെടാതിരിക്കുന്നു. തൻ്റെ സ്വർഗീയ ഭവനം വെടിഞ്ഞ് മനുഷ്യപ്രകൃതി ധരിച്ചുകൊണ്ട് മനുഷ്യത്വം മനുഷ്യത്വത്തെ തട്ടിയുണർത്തി അവരെ ദിവ്യത്വത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി കടന്നുവന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ഇന്ന് സഭയിൽ കാണപ്പെടുന്നില്ല. ദൈവജനങ്ങളുടെ ഇടയിൽ കാണപ്പെടുന്ന അലസതയും തളർച്ചയും ഇന്നത്തേക്കുള്ള തങ്ങളുടെ ചുമതല ഗ്രഹിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞുകളയുന്നു. കനാൻ നാട്ടിൽ കടന്ന ശേഷം ഇസ്രായേൽ മക്കൾ ദേശം മുഴുവൻ കൈവശപ്പെടുത്തുകയെന്ന ദൈവോദ്ദേശം നിറവേറ്റിയില്ല. ഭാഗികമായ വിജയം കൈവരിച്ച ശേഷം അവർ തങ്ങളുടെ പ്രയത്നഫലം ആസ്വദിക്കുന്നതിന് വേണ്ടി വിശ്രമത്തിലേക്ക് കടന്നു. പുതിയ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി മുന്നോട്ട് ഗമിക്കുന്നതിന് പകരം അവർ ലഭിച്ച സ്ഥലം വിഭാഗിച്ചെടുത്തുകൊണ്ട് തങ്ങളുടെ അവിശ്വാസത്തിലും അലസതയിലും ലയിച്ച് അടങ്ങിയിരുന്നു. ഇങ്ങനെ അവർ ദൈവത്തിൽ നിന്ന് പിന്മാറുവാൻ തുടങ്ങി. ദൈവഹിതം നിറവേറ്റുന്നതിലുള്ള അവരുടെ പരാജയ നിമിത്തം ദൈവിക അനുഗ്രഹം അവരുടെ മേൽ പകരുവാനുള്ള വാഗ്ദത്തം നിറവേറ്റുന്നതിന് ദൈവത്തെ അവർ അനുവദിച്ചില്ല. ഇന്നത്തെ സഭയും ഇതുതന്നെയല്ലേ ചെയ്യുന്നത്? സുവിശേഷം ഗ്രഹിക്കുന്നതിൽ നിന്നുള്ള ആവശ്യവുമായി മുഴുവലോകവും തങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്നവർ സുവിശേഷ ആനുകൂല്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് കൂട്ടം കൂടിയിരിക്കുകയല്ലേ ചെയ്യുന്നത്? പുതിയ പ്രദേശങ്ങൾ കൈവശമാക്കുകയും വിദൂരദേശങ്ങളിലേക്ക് സുവിശേഷദൂത് ഭഗിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നതിനുള്ള അത്യാവശ്യം അവർ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ എന്നുള്ള ക്രിസ്തുവിൻ്റെ സന്ദേശം അവർ പൂർത്തീകരിക്കുന്നതിൽ വിമുഖത കാട്ടുന്നു. മർക്കോസ് 16:15. യഹൂദാസഭയെക്കാളും കുറഞ്ഞ തെറ്റാണോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവർ സ്വർഗീയവാസികളുടെ മുമ്പിൽ ന്യായവിസ്താരത്തിന് നിൽക്കുവാൻ പോകുന്നു. ദൈവിക ശുശ്രൂഷയിലുള്ള അവരുടെ നിഷ്ക്രിയത്വവും ഉത്സാഹമില്ലായ്മയും മടുപ്പും ശീതാവസ്ഥയും നിമിത്തം അവർ അവിശ്വസ്തരെന്ന് മുദ്രയിടപ്പെടും. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് നിർവഹിക്കാവുന്നതിൽ അതിശ്രേഷ്ഠമായതാണെങ്കിൽ മാത്രം അവരുടെ മേൽ ശിക്ഷാവിധി വരാതിരിക്കും. എന്നാൽ വേലയിൽ അവർ ഹൃദയംഗമായി മുഴുകിയിരുന്നെങ്കിൽ ഇതിലുമധികം പൂർത്തീകരിക്കപ്പെടുമായിരുന്നു. സ്വയത്യാഗത്തിൻ്റെയും ക്രൂശ് വഹിക്കുന്നതിൻ്റെയും ആത്മാവ് അവരിൽ നിന്ന് വളരെയധികം നഷ്ടപ്പെട്ടു പോയെന്ന് അവരും ലോകവും അറിയുന്നു. സ്വർഗീയ പുസ്തകങ്ങളിൽ അനേകരുടെ പേരുകൾക്ക് നേരെ ഉൽപ്പാദകർ എന്നതിനു പകരം ഉപഭോക്താക്കൾ എന്ന് എഴുതപ്പെട്ടിരിക്കും. ക്രിസ്തുവിൻ്റെ പേര് വഹിക്കുന്ന അനേകർ നിമിത്തം അവൻ്റെ മഹത്വം നിഷ്പ്രഭമായും അവൻ്റെ സൗന്ദര്യം മൂടപ്പെട്ടും അവൻ്റെ ബഹുമാനം നഷ്ടമായും തീർന്നുകൊണ്ടിരിക്കുന്നു. സഭാപുസ്തകങ്ങളിൽ പേരുള്ള അനേകരും ക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിലല്ല. അവൻ്റെ നിർദ്ദേശം അവർ ശ്രദ്ധിക്കുകയോ തൻ്റെ വേലയിൽ അവർ ഏർപ്പെടുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർ ശത്രുവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. യാതൊരു നന്മ പ്രവൃത്തിയും അവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്ന ദോഷം കണക്ക് കൂട്ടാവുന്നതിലും കൂടുതലാണ്. അങ്ങനെ അവരുടെ സ്വാധീനം ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യമാകുന്നതിന് പകരം മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള ഗന്ധമായി പരിണമിക്കുന്നു. ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതെ ഇരിക്കുമോ? യിരെമ്യാവ് 5:9. ദൈവോദ്ദേശം നിറവേറ്റുന്നതിൽ പരാജയമടഞ്ഞ ഇസ്രായേലിനെ മാറ്റി നിർത്തിയിട്ട് ദൈവം മറ്റു ജനങ്ങളെ വിളിച്ചു. ഇവരും അവിശ്വസ്തരായാൽ അപ്രകാരം തന്നെ തള്ളപ്പെട്ടു പോകയില്ലേ? മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയിൽ കുടിയാന്മാരെയാണ് ക്രിസ്തു കുറ്റക്കാരായി കാണുന്നത്. തൻ്റെ നിലത്തിലെ ഫലം ഉടമസ്ഥന് കൊടുക്കാതിരിക്കുന്നത് അവരാണ്. യഹൂദരാഷ്ട്രത്തിൽ പുരോഹിതന്മാരും ഉപദേഷ്ടാക്കന്മാരും ജനത്തെ വഴിതെറ്റിച്ച് ദൈവം ആവശ്യപ്പെട്ടിരുന്ന ശുശ്രൂഷയിൽ നിന്നും അകറ്റി ദൈവത്തെ കവർച്ച ചെയ്യുകയായിരുന്നു. ക്രിസ്തുവിനെതിരെ രാഷ്ട്രത്തെ തിരിച്ചുവിട്ടത് അവരായിരുന്നു. അനുസരണയുടെ മഹത്വമേറിയ മാനദണ്ഡമായി മാനുഷിക പാരമ്പര്യങ്ങളോട് കൂട്ടിക്കലർത്താതെ ദൈവകൽപ്പനകളെ ക്രിസ്തു അവതരിപ്പിച്ചു. ശാസ്ത്രിമാരുടെ ശത്രുതയെ ഇത് ഇളക്കിവിട്ടു. ദൈവവചനത്തിനുപരിയായി മാനുഷിക ഉപദേശങ്ങളെ പ്രതിഷ്ഠിച്ചിരുന്ന അവർ മനുഷ്യരെ അതിൽ നിന്ന് മാറ്റിവിട്ടുകൊണ്ടിരുന്നു. ദൈവവചനം അനുസരിക്കുന്നതിനു വേണ്ടി മനുഷ്യനിർമ്മിത കൽപ്പനകൾ ഉപേക്ഷിക്കുക എന്നത് അവർക്ക് അസാധ്യമായിരുന്നു. സത്യത്തിനു വേണ്ടി ന്യായവാദമെന്ന അഹംഭാവവും മാനുഷിക പുകഴ്ചയും ത്യജിച്ചു കളയുവാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. യഥാർത്ഥമായ ദൈവിക സത്യം പ്രഖ്യാപിച്ചുകൊണ്ട് ക്രിസ്തു കടന്നു വന്നപ്പോൾ തങ്ങൾക്കും ജനത്തിനു മധ്യേ ഇടപെടുവാനുള്ള തൻ്റെ അവകാശം പുരോഹിതന്മാരും മൂപ്പന്മാരും അവന് നിഷേധിച്ചു. അവൻ്റെ ശാസനകളും മുന്നറിയിപ്പുകളും അവർ ചെവിക്കൊണ്ടില്ല. അവനെ നശിപ്പിച്ചു കളയുന്നതിനു വേണ്ടി ജനത്തെ ക്രിസ്തുവിനെതിരെ തിരിക്കുന്നതിന് അവർ ബദ്ധശ്രദ്ധരായി. ക്രിസ്തുവിനെ ഉപേക്ഷിച്ചു കളഞ്ഞതിനും തുടർന്നുണ്ടായ വിപത്തുകൾക്കും കാരണം അവർ തന്നെയായിരുന്നു. ഒരു രാഷ്ട്രത്തിൻ്റെ പാപത്തിനും അതിൻ്റെ നാശത്തിനും ഉത്തരവാദികൾ മതനേതാക്കന്മാർ തന്നെയാണ്. ഇപ്രകാരമുള്ള സ്വാധീന ശക്തികൾ നമ്മുടെ കാലഘട്ടത്തിലും പ്രവർത്തിക്കുന്നില്ലയോ? കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിലെ കുടിയാന്മാരെ പോലെ യഹൂദ നേതാക്കന്മാരുടെ കാൽച്ചുവടുകൾ ഇന്നും അനേകർ പിന്തുടരുന്നില്ലേ? ലളിതമായ ദൈവിക സത്യങ്ങളിൽ നിന്ന് മതനേതാക്കന്മാരും ഉപദേഷ്ടാക്കന്മാരും ജനത്തെ മാറ്റിവിടുന്നില്ലേ? ദൈവകൽപ്പനകൾ പ്രമാണിക്കുവാൻ ജനത്തെ ഉപദേശിക്കുന്നതിന് പകരം അവർ അവയെ ലംഘിക്കുവാൻ ജനത്തെ ഉപദേശിക്കുന്നില്ലേ? വിവിധ സഭാവിഭാഗങ്ങളിലെ നിരവധി പ്രസംഗപീഠങ്ങളിൽ നിന്നും ഇക്കാലത്ത് ജനം ദൈവകൽപ്പന അനുസരിക്കുവാൻ ബാധ്യസ്ഥരല്ല എന്നുള്ള ശബ്ദം ഉയർന്നു കേൾക്കുന്നില്ലേ? മാനുഷിക പാരമ്പര്യം, കൂദാശകൾ, ആചാരങ്ങൾ എന്നിവ അവർ ഉയർത്തിപ്പിടിക്കുന്നു. ദൈവിക ദാനങ്ങൾ ലഭിക്കുന്ന നിമിത്തം അഹങ്കാരവും സ്വയം സംതൃപ്തിയും വർദ്ധിക്കുകയും ദൈവഹിതം അവഗണിക്കുകയും ചെയ്യുന്നു. ദൈവകൽപ്പനകളെ മാറ്റിവെക്കുന്നതിൽ കൂടെ തങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് അവർ ഓർക്കുന്നില്ല. ദൈവകൽപ്പനകൾ ദൈവ സ്വഭാവത്തിന്റെ മൂർത്തിഭാവമാണ്. സ്വർഗരാജ്യ തത്വങ്ങളെ അത് ഉദ്ഘോഷിക്കുന്നു. ഈ നിയമങ്ങളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നവൻ ദൈവാനുഗ്രഹം ഒഴുകുന്ന പാതയ്ക്ക് പുറത്തു നിൽക്കുവാൻ തീരുമാനമെടുക്കുന്നു. ഇസ്രായേലിന്റെ മുമ്പിലുണ്ടായിരുന്ന മഹത്വപൂർണമായ സാധ്യതകൾ ദൈവകൽപ്പനകളുടെ അനുസരണയിൽ കൂടെ മാത്രമേ മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്രകാരമുള്ള സ്വഭാവശ്രേഷ്ഠത, മാനസികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ, വീടിന്മേലും നിലത്തിന്മേലുമുള്ള അനുഗ്രഹങ്ങൾ, ഈ ജീവിതത്തിലും വരുവാനുള്ളതിന്മേലുമുള്ള അനുഗ്രഹങ്ങൾ തുടങ്ങിയ വിവിധങ്ങളായ അനുഗ്രഹങ്ങളുടെ സമ്പൂർണത അനുസരണത്തിലൂടെ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. പ്രാകൃത ലോകത്തിൽ എന്ന പോലെ ആത്മീക ലോകത്തിലും ഫലം പുറപ്പെടുവിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യം അനുസരണം മാത്രമാണ്. ദൈവകൽപ്പന ലംഘിക്കുന്നതിന് മനുഷ്യർ ജനത്തെ പഠിപ്പിക്കുമ്പോൾ ദൈവമഹത്വത്തിനു വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നതിൽ നിന്നും അവരെ തടയുകയാണ് ചെയ്യുന്നത്. കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിലെ ഫലം തടഞ്ഞു വയ്ക്കുന്നതിൽ അവർ കുറ്റക്കാരാണ്. തിരുഹിതപ്രകാരം ദൈവത്തിന്റെ ദൂതവാഹകർ നമ്മുടെ അടുക്കൽ വരുന്നു. ക്രിസ്തു ചെയ്തതുപോലെ ദൈവവചനം അനുസരിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. സ്നേഹം, സ്വയത്യാഗ സേവനം, വിനയം തുടങ്ങിയ മുന്തിരിത്തോട്ട ഫലങ്ങൾ ദൈവം അവകാശപ്പെടുന്നുണ്ട് എന്നവർ പ്രസ്താവിക്കുന്നു. യഹൂദ നേതാക്കന്മാരെ പോലെ മുന്തിരിത്തോട്ടത്തിൻ്റെ കുടിയാന്മാർ ഇത് കേട്ട് കലിതുള്ളുന്നില്ലേ? ദൈവകൽപ്പന അനുസരിക്കേണ്ടതാണെന്നുള്ള തിരു ഇഷ്ടം ജനത്തിന് നൽകുമ്പോൾ ഈ ഉപദേഷ്ടാക്കന്മാർ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് അവരെ കൽപ്പന ലംഘിക്കുവാൻ വഴിതിരിക്കുന്നില്ലേ? അവിശ്വസ്തരായ ദാസന്മാരെന്ന് ദൈവം ഇപ്രകാരമുള്ള ഉപദേഷ്ടാക്കളെ വിളിക്കുന്നു. പുരാതന ഇസ്രായേലിനോടുണ്ടായിരുന്ന ദൈവവചനത്തിൽ ഇന്നത്തെ സഭയ്ക്കും നേതാക്കൾക്കുമുള്ള ഭയഭക്തി നിർഭരമായ മുന്നറിയിപ്പ് അടങ്ങിയിരിക്കുന്നു. ഇസ്രായേലിനെ പറ്റി കർത്താവ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഞാൻ എന്റെ ന്യായപ്രമാണം അവന് 10,000 കൽപ്പനകളായി എഴുതി കൊടുത്താലും അവ അപൂർവകാര്യമായി എണ്ണപ്പെടുന്നു. ഹോശേയ 8:12. പുരോഹിതന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും കുറിച്ച് ദൈവം ഇങ്ങനെ പറഞ്ഞു: പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചുപോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. ഹോശേയ 4:6. ദൈവത്തിങ്കിൽ നിന്നുള്ള മുന്നറിയിപ്പ് പാഴായിപ്പോകുമോ? സേവനത്തിനുള്ള അവസരങ്ങൾ മെച്ചപ്പെടാതിരിക്കുമോ? ലോകനിന്ദ, ന്യായവാദമെന്ന അഹങ്കാരം, മാനുഷിക ആചാര പാരമ്പര്യങ്ങൾ എന്നിവ ക്രിസ്ത്യാനികളെ ദൈവിക ശുശ്രൂഷയിൽ നിന്ന് ദൂരെ മാറ്റുമോ? യഹൂദ നേതാക്കൾ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് കളഞ്ഞതുപോലെ അവർ ദൈവവചനത്തെ തള്ളിക്കളയുമോ? ഇസ്രായേലിന്റെ പാപം നമ്മുടെ മുന്നിലുണ്ട്. ഇന്നത്തെ സഭ മുന്നറിയിപ്പ് കൈക്കൊള്ളുമോ? കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവു മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. റോമർ 11:17-21.